ആര്യൻ നെറികേടുകൾ. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നാസികൾ ഔദ്യോഗിക നയമായി യൂജനിക്സ് നടപ്പിലാക്കി. ഇതിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ ആദ്യ ലക്ഷ്യം ആര്യൻ വംശത്തിന്റെ വർധനയും അതിനെ ലോകമേധാവിത്വത്തിലേക്ക് ഉയർത്തുകയുമാണ്. യൂജനിക്സ് നയമെന്ന ആദ്യ ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ ആര്യവംശത്തിലെ മാതൃകാ പുരുഷന്മാരെന്ന് തങ്ങൾ കരുതിയിരുന്ന ജർമ്മൻകാരെ തിരഞ്ഞെടുത്തു. പെറുവിലും ടിബറ്റിലും ജനങ്ങളുടെ ഇടയിൽ ആര്യവംശത്തെ തരംതിരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാഥമിക പഠനങ്ങൾ അവർ നടത്തി. കണ്ണിന്റെയും തലമുടിയുടെയും നിറം, തലയോട്ടിയുടെ വ്യാപ്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ അളവുകോലുകൾ കൊണ്ട് പരിണാമ സിദ്ധാന്തത്തിനനുസൃതമായി അവർ ജനങ്ങളെ തരംതിരിക്കുവാൻ ശ്രമിച്ചു. ആര്യൻ സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവരെ പ്രത്യേക പരിശീലനത്തിന് അയക്കുകയും അവരെ പ്രത്യേക അവകാശമുള്ളവരായി ഉയർത്തുകയും ചെയ്തു. വക്രീകരിക്കപ്പെട്ട നാസി പ്രത്യയശാസ്ത്രമനുസരിച്ചുള്ള അവിശ്വസനീയമായ നടപടികൾ ഇതിനായി സ്വീകരിച്ചു. SS-ലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് ഔദ്യോഗികമായി വിവാഹം ചെയ്തു കൊടുത്തു. 1933 ഇത് കേവലം ഒരാഴ്ച കാലം കൊണ്ട് 2000 വിവാഹ അപേക്ഷകൾ എന്ന തലത്തിലേക്കെത്തി. ഹിംലറിന്റെ കണക്കുകൂട്ടലനുസരിച്ച് ഈ നിരക്കിൽ 120 വർഷത്തിനുള്ളിൽ ജർമ്മനി പൂർണ്ണമായും ശുദ്ധ ആര്യൻ വംശജരാകും. പക്ഷേ മറുവശത്ത് ഈ പ്രതിഭാസത്തിന്റെ വ്യാപ്തി അതിഭീകരമായിരുന്നു.
ഡോക്ടർ വില്ലിബാൾ ഹെൻഷൽ എന്ന നാസി സൈദ്ധാന്തികൻ ഡർഹാമർ എന്ന വംശീയ മാഗസിനിൽ എഴുതിയൊരു ലേഖനം എത്രമാത്രം ഭയാനകമായിരുന്നു ഇതെന്ന് വെളിപ്പെടുവാൻ മതിയായ ഒന്നാണ് അദ്ദേഹം എഴുതി.
1000 ജർമ്മൻ സ്ത്രീകളെ സംഘടിപ്പിക്കുക, അവരെ ഒരു ക്യാമ്പിൽ പാർപ്പിക്കുക, തുടർന്ന് 100 ജർമ്മൻ യുവാക്കളെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞേക്കുക. ഈ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് 100,000 ശുദ്ധവർഗത്തിൽപ്പെട്ട കുട്ടികൾ ലഭിക്കും. ഈ നയത്തിനനുസൃതമായ രീതിയിൽ തവിട്ടുനിറമുള്ള, നീലക്കണ്ണുകളുള്ള, ആരോഗ്യമുള്ള, ആര്യൻ സവിശേഷതകളുണ്ടെന്ന് കരുതപ്പെട്ട സ്ത്രീകളെ ഇത്തരം പ്രത്യേക ക്യാമ്പുകളിൽ പാർപ്പിച്ചു. നാസികൾ ഈ ക്യാമ്പുകൾ പതിവായി സന്ദർശിക്കുകയും ഈ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. ഇതുമൂലം ആര്യൻ വർഗത്തിന്റെ പുതിയ പ്രതിനിധികൾ SS ആശുപത്രികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. March 1935 ബെർലിനിൽ നടന്ന ഒരു പ്രദർശനത്തിൽ നാസികളുടെ വർഗോന്നത നയത്തിന്റെ ചിത്രീകരണങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. പ്രത്യേക ഹാളിൽ വച്ചിരുന്ന വികലാംഗരായ വ്യക്തികളുടെ ചിത്രങ്ങളുടെ മേലെ നൽകിയ മുദ്രാവാചകങ്ങളിൽ എഴുതിയിരുന്ന ഇതിനെ ജീവിതമെന്ന് വിളിക്കാമോ എന്നത് ലോകത്തോടുള്ള യൂജനിക്സിന്റെ 2nd നയപ്രഖ്യാപനമായിരുന്നു. March 1937 നിർമ്മിച്ച പരസ്യചിത്രത്തിൽ ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണം എന്ന ആശയത്തിലെ ന്യായമനുസരിച്ച് സമൂഹത്തിലെ വൈകല്യം ബാധിച്ചവർ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ആശയം പ്രചരിപ്പിച്ചു. പ്രകൃതിയിലെ അശക്തരായ ജീവികളെ നിർബന്ധമായും ഉന്മൂലനം ചെയ്യേണ്ടതാണ്. സമീപകാലത്ത് പ്രകൃത്യാലുള്ള നിർദ്ധാരണം എന്ന നിയമം നടപ്പിലാകുന്നത് നാം തടഞ്ഞു. ശേഷി കുറഞ്ഞ ജീവരൂപങ്ങളെ സഹായിക്കുക മാത്രമല്ല, അവ വ്യാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ രോഗാതുരരായിരുന്ന വ്യക്തികളുടേതെന്ന് തോന്നിക്കുന്ന വിത്തുകളാണ് ഇവ. ദൃഢഗാത്രരായ ജനങ്ങൾ പക്ഷേ ഇരുണ്ട വീഥികളിൽ ഊരുകളിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും ഭ്രാന്തന്മാർക്കും മനോഹരമായ മാളികകൾ നാം പണിതു. പക്ഷേ ഇത്തരം ആളുകൾക്ക് ചുറ്റുമുള്ളവയുടെ മനോഹാരിത ആസ്വദിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. ജർമ്മൻ ജനതയിൽ ഭൂരിഭാഗം പേർക്കും ഈ സാമൂഹ്യ ജീർണതയെക്കുറിച്ച് അറിവില്ല. മറ്റേതൊരു മൃഗത്തെക്കാളും താഴ്ന്ന പടിയിലുള്ള, എപ്പോഴും ഭക്ഷണവും പരിചരണവും ആവശ്യമുള്ള, സ്ഥിരമായി പല്ലിളിച്ചു കാണിക്കുന്ന ആയിരക്കണക്കായ ഈ മന്ദബുദ്ധികളുടെ ശുഷ്കമായ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചും അവർക്കൊന്നും അറിയില്ല. കഴിഞ്ഞ 70 ആണ്ടുകൾക്കിടയിൽ നമ്മുടെ സമൂഹം 50% വികാസം രേഖപ്പെടുത്തി. പക്ഷേ ജനിതക രോഗികളുടെ എണ്ണത്തിൽ അത് 450%. ഈ അവസ്ഥ തുടർന്നാൽ ഓരോ 4 ആരോഗ്യമുള്ള വ്യക്തിക്കും 1 വീതം ബുദ്ധിമാന്ദ്യമുള്ളവർ ഉണ്ടാകും. അവസാനിക്കാത്ത ഇരുട്ട് നമ്മുടെ രാജ്യത്തെ ഗ്രസിക്കും. ഈ ദൈവശാപം നമ്മുടെ ഉത്കൃഷ്ട വർഗത്തിലേക്ക് പടരുകയും നമ്മുടെ വർഗം അതിന്റെ ദുരന്തത്തിലേക്ക് തലകുത്തി വീഴുകയും ചെയ്യും. ഈ സംശയരോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, മുടന്തുള്ളവർ, ജന്മനാ അന്ധരായവർ തുടങ്ങി പാരമ്പര്യ രോഗങ്ങൾ ബാധിച്ചവർ എന്നിവരെ ജർമ്മൻ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞുപിടിക്കുകയും അവരെ പ്രത്യേക വന്ധ്യംകരണ ക്യാമ്പുകളിലേക്ക് അയക്കുകയും ചെയ്തു. ഇത്തരം ആളുകളെ ജർമ്മൻ പാരമ്പര്യത്തിന്റെ തുടച്ച എന്ന നിലയിലുള്ള വർഗശുദ്ധിയെ നശിപ്പിക്കുന്ന ഇത്തിൽക്കണ്ണികളായി കരുതപ്പെട്ടു. അവരെ എത്രയും വേഗം നാമാവശേഷമാക്കേണ്ടതുണ്ട്. മറ്റൊരു പരസ്യചിത്രത്തിൽ ജൂതന്മാരെ ജർമ്മൻ വിഭവങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സമൂഹത്തിൽ രോഗം പടർത്തുന്ന എലികളോട് താരതമ്യപ്പെടുത്തി. കാണപ്പെടുന്ന എല്ലായിടത്തും മനുഷ്യ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം എലികൾ മനുഷ്യന് നാശം വിതയ്ക്കുന്നു. അവർ പ്ലേഗ്, കുഷ്ഠം, പകർച്ചപ്പനി, കോളറ, വയറിളക്കം എന്നിങ്ങനെ പല രോഗങ്ങൾ പടർത്തുന്നു. ബുദ്ധിപൂർവം, കരുണയില്ലാതെ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് അവ വലിയ തോതിൽ നമുക്കിടയിൽ തലങ്ങും വിലങ്ങും തെണ്ടുന്നു. അവ മൃഗങ്ങൾക്കിടയിൽ ഒറ്റുകാരും കൌശലക്കാരുമായ ഒരു വർഗത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യവർഗത്തിന് ജൂതന്മാരും. ആദ്യഘട്ടത്തിൽ ജർമ്മൻകാരെ അപേക്ഷിച്ച് താഴ്ന്ന വർഗത്തിൽപ്പെട്ട എല്ലാവരെയും നാസികൾ തുടച്ചു നീക്കി. മനുഷ്യ ചരിത്രം അന്നോളം കണ്ടിട്ടില്ലാത്ത പട്ടിണിയുടെ കരാളമായ നഖമുനകളിൽ ഇത്തരം ആളുകൾ അമർന്നു. ഓരോ ദിവസവും ധാരാളം ആളുകൾ നിരത്തുകളിലോ നഗരവീഥികളിലോ ഇടവഴികളിലോ മരണപ്പെട്ടു. നാസികളുടെ ഈ ഭീകര കൊലപാതകങ്ങളുടെ നിർവഹണത്തിന് പിന്നിലുള്ള അടിസ്ഥാന കാരണം പാഗൻ തത്വശാസ്ത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ കാബാലിക സംസ്കാരത്തെ മടക്കിക്കൊണ്ടുവരുവാൻ അവരെ ഏറെ സഹായിച്ചത് ഡാർവിന്റെ വർഗപരമായ സിദ്ധാന്തമാണ്. നാസികളുടെ ജൂതന്മാർക്കെതിരെയുള്ള ശത്രുത മറ്റെല്ലാ ഏകദൈവ വിശ്വാസങ്ങൾക്കും എതിരെയുള്ള ശത്രുതയുടെ പ്രതിഫലനമാണ്. അവർ എല്ലാ പ്രവാചകന്മാർക്കുമെതിരെ കൊടും ശത്രുത പുലർത്തിയിരുന്നു. പ്രവാചകനായ ക്രിസ്തുവിനോടും ക്രിസ്തു മതത്തോടും മാത്രമല്ല, ഭരണം കൈക്കലാക്കിയ എല്ലായിടത്തും അവർ ഈ ശത്രുത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ എല്ലാ വിശുദ്ധ ആഘോഷങ്ങളും നിരോധിക്കപ്പെട്ടു. ബൈബിളിനേക്കാൾ വിശുദ്ധ ഗ്രന്ഥമായി ഹിറ്റ്ലറുടെ ആത്മകഥയായ മൈൻ കാഫ് പ്രഖ്യാപിക്കപ്പെടുകയും സൂര്യവെളിച്ചത്തിൽ പ്രതിജ്ഞകൾ എടുപ്പിക്കുകയും ചെയ്തു. നാസികൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കിയ ജർമ്മൻ ചർച്ച് നിയമങ്ങളിലെ 30 ആർട്ടിക്കിൾ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ക്രിസ്ത്യാനികളുടെ കുരിശ് എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും മറ്റു പള്ളികളിൽ നിന്നും ഉടനെ നീക്കം ചെയ്ത് അവയ്ക്ക് പകരമായി ജർമ്മനിയുടെ വിശുദ്ധ അടയാളമായ സ്വസ്തിക സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഈ നടപടികളോടൊപ്പം ആരാധനാസ്ഥലങ്ങൾ തകർക്കപ്പെട്ടു, മതപാഠശാലകൾ അടച്ചുപൂട്ടി. പ്രഥമഗണനീയരായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുകയോ തടവിലിടുകയോ ചെയ്തു. ഇവരിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ടു. നാസികളുടെ പാഗൻ വിശ്വാസങ്ങളും കാട്ടാള മനോഭാവവും ഓരോന്നിന്റെയും ഒഴിവാക്കാനാവാത്ത ഫലങ്ങളായി. കാരണം പാഗൻ മതത്തിൽ എല്ലാ തരത്തിലുള്ള മൂല്യച്യുതിയും അടങ്ങിയിട്ടുണ്ട്. മറുഭാഗത്ത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾ ഉയർന്ന മൂല്യങ്ങളുടെ ഉപചാരങ്ങളും പഠിപ്പിക്കുന്നു. ക്രൂരത, കശാപ്പ്, അഴിമതി തുടങ്ങിയ സ്വഭാവങ്ങളെ ഇസ്ലാം പൂർണ്ണമായും നിരോധിക്കുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മതങ്ങളും ക്രിസ്തുമതവും ജൂതമതവും ഇത് നിർവഹിച്ചിട്ടുണ്ട്. ഖുർആനിൽ സ്രഷ്ടാവ്, നീതി, കരുണ, വിനയം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ക്രൂരന്മാരെയും ചതിയന്മാരെയും ധിക്കാരികളെയും സ്രഷ്ടാവ് ശപിക്കുന്നു. രണ്ടാം അധ്യായം 205 വചനത്തിൽ വെളിപ്പെടുത്തുന്നതുപോലെ ദൈവം അഴിമതിയെ ഇഷ്ടപ്പെടുന്നില്ല. വധയന്ത്രങ്ങൾ. ഉദ്ദേശിച്ച കശാപ്പുകൾ നിർവഹിക്കുവാൻ നാസികൾ ഭയാനകമായ രീതികൾ നടപ്പിലാക്കി. രോഗികളെ ആദ്യം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ബസ്സുകളിൽ കയറ്റി ഒരു ചെറിയ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി. അകത്ത് നടക്കുന്നത് പുറത്തുള്ള ആരും കാണാതിരിക്കുവാൻ ജനലുകൾക്ക് കറുത്ത ചായം പൂശിയിരുന്നു. ബസ് പുറത്തുവിടുന്ന മലിനവായു അകത്തേക്ക് തന്നെ പ്രവേശിക്കത്തക്ക രീതിയിലായിരുന്നു അവ രൂപകൽപ്പന ചെയ്തിരുന്നത്. ഈ നഗരത്തിലൂടെയുള്ള കൊച്ചു ഉല്ലാസയാത്ര ശ്മശാനത്തിലായിരുന്നു അവസാനിച്ചത്. എഡാമർ, ബ്രാൻഡൻബർഗ്, ഗ്രാഫനിക്, ഹെർത്തീം, സൊണസ്റ്റീൻ എന്നീ ജനവാസ സ്ഥലങ്ങളിൽ വന്ധ്യംകരണ കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന മരണവീടുകൾ വളരെ വേഗം തന്നെ നിർമ്മിക്കപ്പെട്ടു. എണ്ണമറ്റ രോഗികളെയും സ്ത്രീകളെയും കുട്ടികളെയും വയോജനങ്ങളെയും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ഇവർക്ക് വിഷസൂചി നൽകുകയോ ചെറു സംഘങ്ങളാക്കി വിഷവാതകങ്ങൾ ശ്വസിപ്പിക്കുകയോ ചെയ്തു. കേന്ദ്ര ശ്മശാനത്തിൽ വെച്ച് ഈ ശവങ്ങൾ കത്തിച്ചു കളഞ്ഞു. സ്ഥിരമായി പുക വമിച്ചുകൊണ്ടിരുന്ന ശ്മശാനം ചുറ്റുമുള്ള ജനങ്ങളെ ആ ഭീകരസത്യം എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. വ്യാജ ഡോക്ടർമാരുടെ പേരോടും വ്യാജ ഒപ്പുകളോടും കൂടി വിഷം മൂലമുള്ള അസുഖം കാരണമാണ് മരിച്ചതെന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കത്തുകളും അനുശോചനങ്ങളും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ വന്ധ്യംകരണ ക്യാമ്പുകൾ ഇതിനേക്കാൾ ഭയാനകമായ ദുഷ്പ്രവൃത്തിക്ക് വിനിയോഗിച്ചു. ഈ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേക്കപ്പെട്ടവരുടെ മേൽ പിന്നീട് നാസി ഡോക്ടർമാർ നിരവധി പരീക്ഷണങ്ങൾ നടത്തി. മതമൂല്യങ്ങൾ നിഷ്കർഷിക്കുന്ന മര്യാദകൾ, സ്നേഹം, അടുപ്പം, കരുണ, സഹാനുഭൂതി എന്നിവയോട് പൂർണ്ണമായും മതിപ്പില്ലാത്ത നാസികൾ തലങ്ങും വിലങ്ങും അനവധി കാണാപാതകങ്ങൾ ചെയ്തുകൂട്ടി. ആര്യവർഗത്തിൽപ്പെട്ടവരുടെ നന്മയെ ലക്ഷ്യമാക്കി നടത്തിയിരുന്ന നിരവധി അറപ്പുളവാക്കുന്ന പരീക്ഷണങ്ങളിൽ ജീവിക്കുന്ന പരീക്ഷണ വസ്തുവായി ഇവരെ ഉപയോഗിച്ചു. ഉദാഹരണത്തിന്, ആകാശത്ത് ഏറ്റവും ഉയരെ പറക്കുമ്പോൾ പൈലറ്റുകൾ നേരിടാവുന്ന പ്രശ്നങ്ങൾ നിർണ്ണയിക്കുവാനും ഒരു പാരച്യൂട്ട് നിവരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഏതാനും രോഗികളായ ജനങ്ങൾ ഫ്ലൈയിംഗ് ഗിയറുകൾ അണിയേണ്ടി വന്നു. ഒരു പാരച്യൂട്ട് ഉൾപ്പെടുന്ന ചട്ട അവന്റെ മേൽ കെട്ടിവെക്കുകയും അവനെ ഒരു പ്രഷർ ചേമ്പറിലാക്കി ആന്തരാവയവങ്ങൾ പിളരുന്നതുവരെ മർദ്ദം കുറച്ചുകൊണ്ടിരുന്നു. ആർട്ടിക് കടലിൽ ഇറങ്ങിയാൽ ഒരു പൈലറ്റിന് എത്ര സമയം അതിജീവിക്കാമെന്ന പരീക്ഷണമാണ് മറ്റൊന്ന്. പൈലറ്റ് ഗിയറുകൾ ധരിച്ച രോഗികളെ ഐസ് നിറച്ച കുളിമുറികളിൽ മരിക്കാനെടുക്കുന്ന സമയം തിട്ടപ്പെടുത്താൻ വേണ്ടി നിർബന്ധപൂർവം അടച്ചു. ഏറ്റവും ഭയാനകമായ ഈ മനുഷ്യത്വരഹിത പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഓഷ്വിസ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കുപ്രസിദ്ധനായ ഡോക്ടർ ജോസഫ് മെങ്കിലെ ആയിരുന്നു. കുട്ടികളുടെ മേൽ, പ്രത്യേകിച്ച് ഇരട്ടകളുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് ഏറെ ദുഷ്കീർത്തി സമ്പാദിച്ച മെങ്കിലെ തന്റെ ആദ്യ പരീക്ഷണത്തിൽ 20 കുട്ടികളുടെ ധമനികളിൽ നിന്ന് നീര് വലിച്ചെടുത്തു. പിന്നീട് കുട്ടികളിൽ ക്ഷയം കുത്തിവെച്ച് ഫലം നിരീക്ഷിച്ചു. ഒരു കുട്ടി പോലും അതിജീവിച്ചില്ല. ലോകം മുഴുവൻ ആര്യവർഗം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി നടപ്പിലാക്കിയ കിരാതമായ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടം ജനങ്ങളുടെ കണ്ണിന്റെ നിറവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ മെങ്കലെ തന്റെ പ്രഭാത സവാരിക്കിടെ തവിട്ട് നിറമുള്ള കണ്ണുകളുണ്ടായിരുന്ന കുട്ടികളെ തെരഞ്ഞെടുക്കുവാൻ തുടങ്ങി. വിവിധ ദ്രാവകങ്ങൾ കുത്തിവെച്ച് കണ്ണിന്റെ നിറം നീലയാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എല്ലാ ഇരകളും തീവ്രവേദന അനുഭവിക്കുകയും ചിലർക്ക് സ്ഥിരമായ അന്ധത ബാധിക്കുകയും ചിലർ കൊല്ലപ്പെടുക പോലുമുണ്ടായി. ഈ നിഷ്കളങ്കരായ ഇരകളുടെ അടക്കിപ്പിടിച്ച തേങ്ങൽ സ്റ്റെറിലൈസേഷൻ ക്യാമ്പിന്റെ അങ്ങേ മൂലകളിൽ വരെ കേൾക്കാമായിരുന്നു. എന്തായാലും ഇത്തരം ക്രൂരപ്രവൃത്തികൾ നടത്തിയ കിരാതന്മാർക്ക് അവർ ചെയ്തതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവരെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് ഖുർആനിലെ ഒരു സൂക്തത്തിൽ സ്രഷ്ടാവ് ഇങ്ങനെ വിശദീകരിക്കുന്നു: ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളതും. രണ്ടാം ലോകമഹായുദ്ധം. September 1, 1939 ജർമ്മൻ സേന പോളണ്ട് ആക്രമിച്ചു. തുടർന്ന് അവർ യൂറോപ്പ് വൻകര ആകെയും സോവിയറ്റ് യൂണിയനും വടക്കേ ആഫ്രിക്കയും ആക്രമിക്കാൻ പദ്ധതിയുണ്ട്. ഈ ആക്രമണ പദ്ധതിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു: ആര്യവംശത്തിന് താമസിക്കുവാൻ ഇടമൊരുക്കുകയും ആര്യന്മാരല്ലാത്തവരെ ഉന്മൂലനം ചെയ്യുകയും. ഭൂപടത്തിൽ നിന്ന് എല്ലാ വലിയ നഗരങ്ങളെയും മായ്ച്ചു കളയുവാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചു. തന്റെ യുദ്ധമുറകൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചത് പ്രാചീന സംസ്കാരങ്ങളിൽ നിന്നാണ്. കാട്ടാളന്മാരായ ആദിമവാസികൾ ഉണ്ടായിരുന്ന കാലത്ത് പ്രധാനമായും ഒരു യുദ്ധമുറയെ നിലവിലുണ്ടായിരുന്നു: ശത്രുവിനെ തോൽപ്പിക്കുകയോ ശത്രു സൈന്യത്തെ കീഴടക്കുകയോ ചെയ്താൽ അയാളുടേതായ എല്ലാറ്റിനെയും ഇല്ലാതാക്കുക. ഇതിനുള്ള ഏക പോംവഴി ആ ശത്രുവിൻ്റെതായുള്ള എല്ലാം നശിപ്പിച്ചു കളയുക. സ്ഥിരമായി യുദ്ധം ചെയ്തിരുന്ന ഈ ആദിമ നിവാസികളെ സംബന്ധിച്ചിടത്തോളം കൊല്ലലും രക്തം ചിന്തലും ദിവ്യത്വമുള്ള കടമയായിരുന്നു. സംസ്കാര സമ്പന്നമെന്ന് പാഗൻ കാലത്ത് കരുതപ്പെട്ടിരുന്ന റോമിൽ പോലും കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ പിച്ചു ചിന്തുകയോ പോർക്കളത്തിൽ മരണം വരെ യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതമാവുകയോ ചെയ്തു. ഇക്കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാട്ടാള പ്രവണതകളെയും പിന്നിലാക്കിയ ഒരു രാജ്യമുണ്ടായിരുന്നു. സ്പാർട്ട ക്രിസ്തുവിന് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ലോകത്തിലെ ആദ്യ ഫാഷിസ്റ്റ് രാഷ്ട്രം. ശക്തരും ആരോഗ്യമുള്ളവരുമായ കുട്ടികളെല്ലാം രാഷ്ട്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ വിധി മരണവുമായിരുന്നു. കുട്ടികളെ പാടിപ്പഠിപ്പിച്ചിരുന്ന പാട്ടുകൾ യുദ്ധത്തെയും ഭീകരതയെയും കുറിച്ചല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. പ്രായത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെ അവരുടെ കടമ ശാരീരിക ക്ഷമത പരിശീലനത്തിലൂടെ വർദ്ധിപ്പിക്കുകയും ശക്തരായി വളരുകയും യുദ്ധം ചെയ്യേണ്ടതെങ്ങനെയെന്ന് പഠിക്കുകയുമായിരുന്നു. ഓരോരുത്തരെയും ഒരു വധയന്ത്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യവും പക്ഷേ ആ പരിശീലനങ്ങൾക്കുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ അക്രമത്തിന്റെ തത്വശാസ്ത്രത്തിൽ ആകൃഷ്ടരായ ഫാസിസ്റ്റ് ജർമ്മനിയും ഇറ്റലിയും കുട്ടികളെ അവരുടെ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ വധയന്ത്രങ്ങളാക്കി മാറ്റുവാൻ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരാക്കി. സ്പാർട്ടയെക്കുറിച്ചുള്ള വളരെ വിശദമായ നിരീക്ഷണങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ഒരാൾ പ്രസിദ്ധ ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന പ്ലാറ്റോ ആണ്. അദ്ദേഹം സ്പാർട്ടയിലെ ഫാഷിസ്റ്റ് ഭരണക്രമത്തിൽ ഏറെ ആകൃഷ്ടനാവുകയും തന്റെ പുസ്തകത്തിൽ അതിനെ ഒരു മാതൃകാ രാഷ്ട്രമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ അടിച്ചമർത്തുന്ന ഭരണകൂടം അവരുടെ ആദ്യ പ്രചോദനങ്ങൾ സ്വീകരിച്ചത്. സ്പാർട്ടയിൽ അരങ്ങേറിയ ശിശുഹത്യകളെ പ്ലാറ്റോ ക്രൂരമായി ന്യായീകരിച്ചു. അങ്ങനെ യൂജനിക്സ് നയത്തിന്റെ ആദ്യ നയപ്രചാരകനായി അദ്ദേഹം. ഒരുതരം മൃഗമാണ് മനുഷ്യവർഗമെന്നും പരസ്പര ബന്ധത്തിന് വിധേയമാക്കിയാൽ പരിണാമസാധ്യമാണെന്നുമുള്ള പ്ലാറ്റോയുടെ വക്രീകരിക്കപ്പെട്ട വീക്ഷണങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഡാർവിനിസത്തിലൂടെ ലോകത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൽ ഈ സിദ്ധാന്തത്തെ നാസികൾ ജീവിതത്തിലേക്ക് പകർത്തി. ഈ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി പ്ലാറ്റോയും സ്പാർട്ടൻ ഭരണകൂടവും ഫാഷിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളെ ഇങ്ങനെ വെളിവാക്കി. മനുഷ്യനെ ഒരുതരം മൃഗത്തിന്റെ വർഗമായി കാണുന്ന മാനസികാവസ്ഥ, ഭ്രാന്തമായ വർഗവിചാരം, യുദ്ധത്തെയും സംഘർഷങ്ങളെയും പ്രകീർത്തിക്കുന്ന അവസ്ഥ. കിരാതന്മാരായ പാഗൻ ആദിമനിവാസികളോടുള്ള അഭിനിവേശത്തിന്റെയും പാർട്ടൻ ഫാഷിസ്റ്റ് വീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഹിറ്റ്ലർ തന്റെ യുദ്ധമുറകൾ ആവിഷ്കരിച്ചത്. പാർട്ടയെ ലോകചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധവർഗക്കാരുള്ള രാജ്യമായി ഹിറ്റ്ലർ വിശദീകരിച്ചു. പുരാതന റോമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം. സ്പാർട്ടയുടെയും റോമിന്റെയും മാഥൻസിന്റെയും ഘടന കൈവരിക്കാനായാൽ തങ്ങളുടെ രാഷ്ട്രവും ഏറെ നിലനിൽക്കും, ഹിറ്റ്ലർ വിശദീകരിച്ചു. കാരണങ്ങൾ കൊണ്ടാണ് പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് ജർമ്മനി തുടങ്ങിവെച്ച 2-ാം ലോകമഹായുദ്ധം നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ച് ഒന്നായിത്തീർന്നു. പിടിച്ചടക്കിയ നഗരങ്ങളെല്ലാം ജർമ്മൻ സേന നശിപ്പിച്ചു. പോളണ്ടുകാരെയും സ്ലാവുകളെയും ജൂതന്മാരെയും ജിപ്സികളെയും അവർ വധിച്ചു. ജർമ്മൻ വായുസേന തങ്ങൾ ബോംബ് വർഷിച്ച നഗരങ്ങളിൽ ഒരു കല്ലുപോലും ഓർമ്മക്കായി അവശേഷിപ്പിച്ചില്ല. ഹിറ്റ്ലറുടെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അനന്തരഫലം 55 ദശലക്ഷം ആളുകളുടെ മരണമായിരുന്നു. ചുരുക്കത്തിൽ, നാസിസം യുദ്ധവും അഴിമതിയും ലോകത്തിനുമേൽ അടിച്ചേൽപ്പിച്ചു. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ലോകത്ത് ശാന്തി പുലരണമെന്നാണ്, യുദ്ധം ചെയ്യണമെന്നല്ല. ഈ സുവിശേഷങ്ങൾ ദൈവം നൽകിയിരുന്നത് നന്മ ചെയ്യുന്നവർക്കും അഴിമതി തടയുന്നവർക്കുമായിരുന്നു. ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. ബെനിറ്റോ മുസോളിനി. ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രം ഗ്രസിച്ച ആദ്യ രാഷ്ട്രം ജർമ്മനി ആയിരുന്നില്ല. ഏറിയോ കുറഞ്ഞോ ആ സമയത്ത് തന്നെ ഫാസിസത്തിന് സമാനമായ ഒരു അക്രമത്തിന്റെ പ്രത്യയശാസ്ത്രം ഇറ്റലിയിൽ ഭരണം പിടിച്ചു. പാർട്ടിയുടെ ചിഹ്നം പാഗൻ അടയാളമായിരുന്ന ഒരു മഴുവിന് ചുറ്റും കൂട്ടിക്കെട്ടിയ കുറെ ദണ്ഡുകൾ. പാർട്ടിയുടെ നേതാവ് ബെനിറ്റോ മുസോളിനി. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇറ്റലി കഠിനമായ പട്ടിണി നേരിടുകയായിരുന്നു. യുദ്ധം കാരണം 600,000 പേർ മരണമടഞ്ഞു. ഏകദേശം 500,000 ആളുകൾക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ടു. സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും ഉച്ചയിലെത്തി. ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം വിധവകളും അനാഥരുമായിരുന്നു. യുദ്ധം ഇറ്റലിക്ക് വൻ നഷ്ടങ്ങൾ വരുത്തി. പക്ഷേ അവർ ഏതാനും ലക്ഷ്യങ്ങൾ നേടുക തന്നെ ചെയ്തു. ജനങ്ങളെല്ലാവരും യുദ്ധം മൂലം ആശയേറ്റ സമയത്തും ഇറ്റലിക്കാർ തങ്ങളുടെ അതിഗംഭീര വിജയങ്ങളുടെയും പഴയ പ്രതാപത്തിന്റെയും ക്ഷേമത്തിന്റെയും മൗഢ്യത്തിലായിരുന്നു. പുരാതന റോമിന്റെ വിജയങ്ങൾ ഗമയോടെ അയവിറക്കുകയും പുരാതനമായ റോമൻ സാമ്രാജ്യത്തിന്റെ അതിരുകളുടെ അവകാശം തങ്ങൾക്കാണെന്ന് ഭാവിക്കുകയും ചെയ്തു. നാസി ജർമ്മനി പഴയകാലത്തെ പാഗൻ സംസ്കാരത്തെ ആരാധിച്ചിരുന്ന പോലെ ഇറ്റലിയും സ്വപ്നങ്ങളിൽ ജീവിക്കുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധാനന്തരം ഇറ്റലിയിൽ നിലനിന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥയും ഒരു പുതിയ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണവും ഒരു നല്ല അവസരമായി കണ്ട മുസോളിനി മുൻ പട്ടാളക്കാരെയും തൊഴിലില്ലാത്തവരെയും മറ്റ് വിപ്ലവകാരികളായ സർവകലാശാലാ വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടി. ഒരു അർദ്ധസൈനിക സംഘടനയായി തന്റെ അനുയായികളെ സംഘടിപ്പിച്ച മുസോളിനി അതിന് ബ്ലാക്ക് ഷേർട്സ് എന്ന് വിളിച്ചു. കറുത്ത കുപ്പായങ്ങൾ, കരുണയില്ലാത്തവരും കയ്യേറ്റക്കാരുമായിരുന്നു. എതിരാളികളെന്ന് കരുതിയ ഗ്രൂപ്പുകളെ അവർ നിരത്തുകളിൽ ആക്രമിച്ചു. റോമൻ മാതൃകയിലുള്ള അഭിവാദ്യവും പാട്ടുകളും യൂണിഫോമും മുദ്രാവാക്യവും ഔദ്യോഗിക മാർച്ച് പാസ്റ്റുകളും കൊണ്ട് ഒരു വൈകാരിക തിമിർപ്പ് ഇവർ അജ്ഞരും മാശിയേറ്റവരുമായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. October 29, 1929 50,000 പട്ടാളക്കാരോടൊപ്പം ഫാസിസ്റ്റുകൾ റോമിലെത്തി. ഈ സൈന്യത്തെ നേരിടുക ബുദ്ധിയല്ലെന്ന് കരുതിയ രാജാവ് മുസോളിനിയെ പുതിയ സർക്കാരുണ്ടാക്കുവാൻ ക്ഷണിച്ചു. പെട്ടെന്ന് തന്നെ മുസോളിനി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചു. ചില പ്രതിപക്ഷ നേതാക്കളെ നാടുകടത്തുകയും മറ്റു ചിലരെ തടവിലിടുകയും ചെയ്തു. ഫാസിസ്റ്റുകൾ മുസോളിനിയെ പരമോന്നതനെന്നും പ്രത്യേക സിദ്ധികളുള്ളവനായത് കാരണം വെളിപാടനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും കരുതി. മുസോളിനിയുടെ ഔദ്യോഗിക പരസ്യ വിഭാഗം പത്രക്കാരോട് ഏത് ചിത്രം ഏത് പേജിൽ എത്ര വലുപ്പത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒരു ശക്തനായ സൈന്യാധിപനായി, കൊയ്ത്തു നടത്തുന്ന കൃഷിക്കാരനായി, യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നയാളായി, നയങ്ങൾ രൂപീകരിക്കുന്ന ആളായി മനോഹരമായ ചിത്രങ്ങളിലൂടെ മുസോളിനി അവതരിപ്പിക്കപ്പെട്ടു. മുസോളിനിയെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അറിവുള്ള ആളായി എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അവതരിപ്പിച്ചു. വിമാനം പറത്തുന്ന രൂപത്തിലും ഫോട്ടോ എടുക്കുന്ന പോലെയും നീന്തുകയും ആൽപ്സിലെ മഞ്ഞുമലകളിൽ സ്കീയിംഗ് നടത്തുന്ന പോലെയും പത്രങ്ങളിലെ പേജുകളിൽ മുഴുവൻ പൂർണ്ണ വലുപ്പത്തിൽ മുസോളിനിയുടെ ചിത്രങ്ങൾ നിറഞ്ഞു. ഫാഷിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ നേതാവിനെ അക്ഷരങ്ങൾ കൊണ്ട് ഒരു വിഗ്രഹമാക്കി മാറ്റി. യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ 1935 മുസോളിനി അബിസീനിയ ആക്രമിച്ചു. തന്റെ ഫാസിസ്റ്റ് വീക്ഷണങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഈ യുദ്ധം അനിവാര്യമാണെന്ന് അദ്ദേഹം കരുതി. 1935 ഒക്ടോബർ 2 പൂർണ്ണമായും സജ്ജരായ ഇറ്റാലിയൻ സേന രാജ്യത്തെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ജനസംഖ്യ ഏറെയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിച്ച വിഷലിപ്തമായ വാതകം ധാരാളം ദാരുണ മരണങ്ങൾക്ക് കാരണമായി. ഹെയിൽ സെലസി രാജാവിന്റെ നേതൃത്വത്തിലുള്ള സമാധാന കാംക്ഷികളായ ജനങ്ങൾക്ക് അവരുടെ പ്രാകൃത ആയുധങ്ങൾ ഉപയോഗിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളെ പ്രതിരോധിക്കാനായില്ല. ഫലം ഒരു കൂട്ടക്കൊലയായിരുന്നു. ഇത്രയും വലിയ സൈനിക ശക്തി ഉണ്ടായിട്ടും മുസോളിനി 2nd ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു. മുസോളിനിയും അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും തൂക്കിലേറ്റപ്പെട്ടു. ഫാഷിസത്താൽ തകർന്ന മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു. ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും സഹായത്താൽ ഫ്രാങ്കോയുടെ സൈന്യം ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂരമായ നീണ്ട ഒരു യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി നിയന്ത്രണം ഏറ്റെടുത്തു. 1975 വരെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ തന്റെ ഉരുക്കുമുഷ്ടി നയം ഉപയോഗിച്ച് ക്രൂരമായ അടിച്ചമർത്തൽ ഭരണം രാജ്യത്ത് നടപ്പിൽ വരുത്തി. പ്രായമായവരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഉള്ള ആനുകൂല്യം നൽകാതെ തന്റെ രാജ്യത്തെ തന്നെ 10,000,000 ജനങ്ങളെ അദ്ദേഹം വകവരുത്തി. 1938 ഫ്രാങ്കോ സ്പെയിനിനെ ഒരു വൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചെഴിച്ചു. സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്തു, അച്ഛൻ മക്കൾക്കെതിരെയും. ആഭ്യന്തര യുദ്ധകാലത്ത് ഓരോ നാളും ശരാശരി 500-ലേറെ പേർ കൊല്ലപ്പെട്ടു. അക്രമത്തിനും കൂട്ടക്കുരുതിക്കും അതിക്രമങ്ങൾക്കും മനുഷ്യത്വരഹിതമായ കൊലകൾക്കും അവസാനമുണ്ടായില്ല. സ്പാനിഷ് ആഭ്യന്തര യുദ്ധം അതിന്റെ കണക്കിൽ 600,000 മരണത്തിന് കാരണമായി. തങ്ങളുടെ ആയുധങ്ങൾക്കും സേനയ്ക്കുമുള്ള അഭ്യാസകളരിയായും പരീക്ഷണശാലിയായും ഹിറ്റ്ലറും മുസോളിനിയും സ്പെയിനിനെ കണ്ടു. ഇതിന്റെ ഉദാഹരണമാണ് തന്നെ സഹായിച്ചതിനുള്ള പ്രതിഫലമായി ഹിറ്റ്ലറിന് ഫ്രാങ്കോ ഒരു ഗ്രാമം കൈമാറിയത്. 1931 മെയ് 5 പ്രഭാതത്തിൽ നാസി സാങ്കേതികത ഉപയോഗിച്ചുള്ള ഫ്ലീറ്റ് ബോംബറുകൾ ഗോർണിക്ക എന്ന പട്ടണം പുതച്ചു നീക്കി. നാസികൾക്ക് അവരുടെ വിമാനങ്ങൾ പരിശോധിക്കുവാനുള്ള സ്ഥലമാക്കി മാറ്റി ഫ്രാങ്കോ ആ പട്ടണത്തെ ഒറ്റപ്പെടുത്തി. മൂന്നാം ലോക ഫാസിസ്റ്റുകൾ. ഫാഷിസം രണ്ടാം ലോകമഹായുദ്ധത്തിൽ സൈനിക പരാജയം ഏറ്റുവാങ്ങി. നാസി ജർമ്മനിയും ഫാസിസ്റ്റ് ഇറ്റലിയും ജപ്പാൻ ഫാഷിസവും ചേർന്ന മുന്നണി യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഫാസിസ്റ്റ് വാഴ്ച തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മുസോളിനിയെ തന്റെ തന്നെ നാട്ടുകാർ തൂക്കിലേറ്റി. ജപ്പാനിൽ സർക്കാർ സ്വയം പിരിച്ചുവിട്ടു. ഫാഷിസം ഉയർത്തെഴുന്നേറ്റത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലാണ്. പക്ഷേ അതിന്റെ പകുതിയാണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അത് തകർന്നുപോയി. ഇതിന്റെ അർത്ഥം ഫാഷിസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നല്ല. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഫാഷിസം മൂന്നാം ലോകരാജ്യങ്ങളിൽ വളരുവാൻ ആരംഭിച്ചു. ലാറ്റിനമേരിക്കയിലും ആഫ്രിക്കയിലും അധികാരം പിടിച്ചെടുത്ത സ്വേച്ഛാധിപതികളും കൂട്ടസംഘങ്ങളും അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്നത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. ആയിരത്തി 1973 ചിലിയിലെ ഏകാധിപതിയായിരുന്ന പിനോക്കെസ്റ്റ് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന അലയൻസിനെതിരെ നടത്തിയ രക്തരൂഷിത ആക്രമണം രാജ്യത്തെ ഒരു രക്തതടാകമാക്കി മാറ്റി. അർജന്റീനയിൽ സൈനിക ഗൂഢസംഘത്തിന്റെ ഭരണകൂടത്തിനെതിരായിരുന്ന ആയിരക്കണക്കായ ആളുകൾ അപ്രത്യക്ഷരായി. ഇതിന്റെ തുടർച്ചയായി 2000-ലേറെ തടവുകാരെ വിമാനത്തിലടച്ച് അർജന്റീനയിലെ തീരക്കടലിലേക്ക് ആയിരക്കണക്കിന് മീറ്ററുകൾ ഉയരവെച്ച് തള്ളിയിട്ടു. ഗ്വാട്ടിമാലയിൽ അരങ്ങേറിയ കാട്ടാളത്തം അതിഭീകരമായിരുന്നു. 1954 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രസിഡന്റ് ജാക്കോബോ ആൽബൻസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഫാസിസ്റ്റുകൾ 1960-ലും 1970-ലും രാജ്യത്തെ ഒരു കുരുതിക്കളമാക്കി മാറ്റി. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളായ എൽസാൽവദോർ, നിക്കരഗോ, ഹോണ്ടുരാസ്, പാരഗോ തുടങ്ങിയ ഫാസിസ്റ്റ് വാഴ്ച അരങ്ങേറിയ രാജ്യങ്ങളിലെല്ലാം അവിശ്വസനീയമായ കശാപ്പാണ് അരങ്ങേറിയത്. ഇതുപോലുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വർഷങ്ങളോളമായി സയർ, ഉറാണ്ട, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും അധികാരത്തിലിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടത്തിന് നാസി ജർമ്മനി അനുസ്മരിക്കുന്ന തരത്തിലുള്ള വർഗാധിഷ്ഠിത തത്വശാസ്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജനസംഖ്യയിലെ ഭൂരിപക്ഷം വരുന്ന അവിടുത്തെ സ്ഥിരവാസികളായ കറുത്ത വർഗ്ഗക്കാരെ ദശകങ്ങളായി അധികാരത്തിലുണ്ടായിരുന്ന ന്യൂനപക്ഷമായ വെളുത്ത വർഗ്ഗക്കാർ ചൂഷണം ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് സ്വേച്ഛാധിപതികളുടെ ഭരണത്തിന് കീഴിൽ എന്തെല്ലാം ഭീകരഫലങ്ങൾ ഉണ്ടാകും എന്നു തന്നെയാണ്. ഇത്തരം വ്യക്തികളെക്കുറിച്ച് സ്രഷ്ടാവ് ഖുർആനിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു.
അധികാരം ലഭിച്ചാൽ അവർ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്. കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ്. ദൈവം കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല.
ഫാസിസ്റ്റ് തത്വശാസ്ത്രത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടെങ്കിലും അതിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമായിട്ടില്ല. ഫാഷിസത്തിന്റെ പ്രഗത്ഭ പ്രതിനിധികളായ എല്ലാവരെയും രംഗത്തുനിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നത് സത്യമാണെങ്കിലും പാഗനിസം, ഡാർവിനിസം, വർഗവാദത്തോടും ആക്രമത്തോടുമുള്ള ഇഷ്ടം എന്നീ ഫാസിസത്തിന്റെ ആധാരശിലകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ, നവനാസികളും വർഗവാദ പാർട്ടികളും സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണ്. നിയോനാസികളും വർഗവാദ പാർട്ടികളും. ഭീതിപ്പെടുത്തുന്ന ഈ സംഘടന പ്രത്യക്ഷപ്പെട്ടത് 1970-കളിലാണ്. സ്കിൻ ഹെഡ് മൂവ്മെന്റ് എന്ന ഈ സംഘടനയുടെ പ്രധാന സവിശേഷത കുടിയേറ്റക്കാർക്കും വിദേശികൾക്കും പാവപ്പെട്ട അയൽവാസികൾക്കും നേരെ തെരുവുകുണ്ടകൾ നടത്തുന്ന അക്രമങ്ങളാണ്. തുടർന്നു വന്ന വർഷങ്ങളിൽ സ്കിൻ ഹെഡുകൾ വർഗവാദികളാകുകയും നാസിസത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ വർഗ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നവനാസികൾ 6 വൻകരകളിലായി 33 രാജ്യങ്ങളിൽ 70,000 13-നും 25-നും ഇടയിൽ പ്രായമുള്ള നാസിസത്തോട് ഗൃഹാതുരത പുലർത്തുന്ന ഈ യുവാക്കൾ ഭൂരിപക്ഷവും മയക്കുമരുന്നിനടിമപ്പെട്ടവരും തൊഴിലില്ലാത്ത തെരുവ് പോക്കിരികളുമാണ്. ശരീരത്തിലൊട്ടിക്കുന്ന ചിത്രങ്ങളിലൂടെയും വടിച്ച തലയിലും വസ്ത്രങ്ങളിലും അവർ വരച്ചിരിക്കുന്ന നാസി അടയാളങ്ങളിലൂടെയും അവരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. ഈ ചിത്രങ്ങൾ പൊതുവെ മറ്റു വർഗങ്ങൾക്കു നേരെയുള്ള അസഹിഷ്ണുത കാണിക്കുന്നവയാണ്. സംഭാഷണങ്ങളിലും പാട്ടുകളിലും മുദ്രാവാക്യങ്ങളിലും അവർ ഹിറ്റ്ലറെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന്റെ കിനാവുകൾ പ്രാവർത്തികമാക്കുവാൻ കടപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതായത് ആര്യന്മാർ ഭരിക്കുന്ന ഒരു ലോകം. അക്രമവും വെറുപ്പും വിരട്ടലും ഭീഷണിപ്പെടുത്തലും മറ്റുള്ളവരെ അക്രമിച്ച് നശിപ്പിക്കലുമാണ് അവരുടെ മറ്റ് സവിശേഷതകൾ. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നവരും നശിപ്പിക്കുന്നവരും നായകരായി പ്രഖ്യാപിക്കപ്പെട്ടു. യൂറോപ്പിലെ വർഗോന്നതി പ്രസ്ഥാനത്തിന്റെ മൗലിക പ്രതിനിധികളായി ഈ നിയോനാസികൾ കരുതപ്പെടുന്നു. ഫാസിസ്റ്റ് മഴുവിന്റെ മുറിത്തലയായി ഇവരെ കണക്കാക്കാം. ഈ മഴുവിനും ഒരു കൈപ്പിടിയുണ്ട്. ഇക്കൂട്ടർ നിയോനാസികളെക്കാൾ വിശാലമായ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിന്റെ പ്രതിനിധികളാണ്. വർഗപരമായ നിലപാടുകൾ യൂറോപ്പിൽ വർദ്ധിച്ച തോതിൽ ശക്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിയോനാസികളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. തങ്ങളുടെ വർഗം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ഉത്കൃഷ്ടമാണെന്ന ചിന്ത വെച്ച് പുലർത്തുന്ന യൂറോപ്പിലെ ഒട്ടുമിക്ക ആളുകളും യഥാർത്ഥത്തിൽ നിയോനാസിസ്റ്റുകളെ നിഗൂഢമായി പിന്തുണക്കുന്നവരാണ്. 1977 നടന്ന ചില ഗവേഷണങ്ങൾ അനുസരിച്ച് യൂറോപ്പിലെ മൊത്തത്തിൽ വർഗപരമായ രാഷ്ട്രീയത്തിന്റെ പ്രാമുഖ്യം 33%. ഇതിന്റെ തോത് ബെൽജിയത്തിലും ഫ്രാൻസിലും ഓസ്ട്രിയയിലും ഇതിലും എത്രയോ ഏറെയാണ്. തികഞ്ഞ വർഗവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ തോത് ബെൽജിയത്തിൽ 55%, ഫ്രാൻസിൽ 48%, ഓസ്ട്രിയയിൽ ഇത് 42%, ജർമ്മനിയിൽ 34%. എപ്പോഴെങ്കിലും ഫാസിസ്റ്റ് സംഘടനകൾ എന്ന് ആരെയെങ്കിലും വിശേഷിപ്പിച്ചാൽ ഭൂരിപക്ഷം ആളുകളും കരുതുന്നത് ജർമ്മനിയിലെ നിയോനാസികളെ പറ്റിയാണ്. എന്തൊക്കെയായാലും സത്യം ഫാസിസത്തിന്റെ കുടക്കീഴിൽ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടെന്നതാണ്. അമേരിക്കയിൽ നിരവധി ഫാസിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. മാത്രമല്ല, ഇവ ജർമ്മൻ നിയോനാസികളെക്കാൾ തത്വശാസ്ത്രപരമായി ഏറെ ഉന്നതമായ സ്ഥാനത്താണ്. വെളുത്തവരുടെ മേധാവിത്വം എന്ന മുദ്രാവാക്യമാണ് ഇക്കൂട്ടർ പൊതുവെ ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത്, ഇവർ ഇതിനെ മുന്നോട്ട് വെക്കുന്നത് തത്വശാസ്ത്രപരവും ശാസ്ത്രീയവുമായ പ്രമാണമെന്ന നിലക്കാണ്. മറിച്ച് സാമ്പത്തിക കുഴപ്പങ്ങൾ കാരണമുള്ള വിദേശികൾക്കെതിരെയുള്ള വൈരമെന്ന നിലക്കല്ല. വിവിധ ഫാസിസ്റ്റ് സംഘടനകളായ കുക്ലുക്സ് ക്ലാൻ, അമേരിക്കൻ നാസി പാർട്ടി, ആര്യൻ ദേശീയ മുന്നേറ്റം, ദേശീയ മുന്നണി എന്നിവയെല്ലാം ഈ വെളുത്തവരുടെ മേധാവിത്വത്തിന്റെ കുടക്കീഴിൽ കാണാം. ഇന്റർനെറ്റിൽ വളരെ സജീവമായി ഇത്തരം സംഘടനകളുടെ ലക്ഷ്യം വർഗോന്നത തത്വശാസ്ത്രത്തിന്റെ ലോകവീക്ഷണം പ്രസരിപ്പിക്കുകയും അതിന് പ്രചുര പ്രചാരം ആവുന്നത്ര നൽകുകയുമാണ്. 19-ാം നൂറ്റാണ്ടിലെ പാഗൻ സംസ്കാരത്തിന്റെ പുനരാവിഷ്കാരത്തിലും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലും തുടങ്ങിയ ഫാസിസ്റ്റ് വർഗോന്നതിവാദം 21-ാം നൂറ്റാണ്ടിലും വളർച്ച പ്രാപിക്കുകയാണ്. ഇവയ്ക്കാധാരമായ അതേ ആശയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലുടനീളം നമ്മൾ വ്യക്തമായി കണ്ടതുപോലെ ഫാസിസം ഏറ്റവും ഭീകരമായ നാശനഷ്ടങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രത്യയ ശാസ്ത്രമാണ്. 2-ാം ലോകമഹായുദ്ധത്തിന്റെ ദാരുണമായ അന്ത്യത്തോടൊപ്പം ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിലേക്കും പീഡനങ്ങളിലേക്കും അത് ലോകത്തെ നയിച്ചത് ലളിതമായി പറഞ്ഞാൽ അതിന്റെ വർഗോന്നതിവാദം ഒന്നുകൊണ്ട് മാത്രമാണ്. എവിടെയൊക്കെ അത് തലയുയർത്തിയിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ഭയത്തിന്റെ ഒരു സമൂഹം സൃഷ്ടിച്ച് എല്ലാ മാനുഷിക മൂല്യങ്ങളെയും അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് അത് വളർന്നുവരുന്ന വർഗോന്നത പ്രവണതകളോടെ നവനാസിസ്റ്റ് സംഘടനകളായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലും വിപുലമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും തെരുവുകളിലേക്ക് ഈ ഫാസിസ്റ്റ് സംസ്കാരം പടരുകയും അക്രമത്തിലും രക്തച്ചൊരിച്ചിലും ആനന്ദിക്കുന്ന കാബാലിക ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് ലോകമാകമാനം ഫാഷിസത്തിനെതിരെയുള്ള ഒരു ബുദ്ധിപരമായ പോരാട്ടം അത്യാവശ്യമാണ്. ഫാഷിസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ബുദ്ധിയുടെ മേഖലയിൽ നിന്ന് പാഗനിസവും സംഘടനമെന്ന ഡാർവിനിയൻ ധാരണകളും ഡാർവിനിയൻ വർഗവാദവും നമുക്ക് ആദ്യം തുടച്ചു നീക്കേണ്ടതുണ്ട്. ഇത് സംഭവിക്കണമെങ്കിൽ സ്നേഹം, ദയ, കരുണ, വിനയം, ക്ഷമ, നീതി തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും ഇതിന് വലിയ പ്രചാരണം നൽകേണ്ടതുമുണ്ട്. ഈ എല്ലാ മൂല്യങ്ങളും നമുക്ക് ഖുർആനിൽ ദർശിക്കാം. ഫാഷിസം ജനങ്ങളെ യുദ്ധത്തിലേക്കും അക്രമത്തിലേക്കും രക്തച്ചൊരിച്ചിലേക്കും വർഗവിദ്വേഷത്തിലേക്കും നയിക്കുമ്പോൾ സ്രഷ്ടാവ് അനുശാസിക്കുന്ന ഖുർആന്റെ മൂല്യങ്ങൾ ശാന്തിയും സുരക്ഷയും നിറഞ്ഞ ലോകത്തിന്റെ അസ്ഥിവാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ മൂല്യവ്യവസ്ഥ കൊണ്ട് വാർക്കപ്പെട്ട സമൂഹം ഒരിക്കലും ഫാഷിസത്തിന്റെയോ അതിന് സമാനമായ ചുവപ്പൻ കമ്മ്യൂണിസത്തിന്റെയോ ആവിർഭാവത്തെ അനുവദിക്കുകയില്ല.